Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
വാക്യഭാഷ്യം പ്രകാശ വിശേഷഭാവ ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. നഹി പ്രദീപസ്യ സ്വരൂപാഭിവ്യക്തോ പ്രദീപപ്രകാശോ അർത്ഥവാ എന്ന് വിശദീകരിച്ചാണ് പ്രദീപസ്യ സ്വരൂപാഭിവ്യക്തോ പ്രദീപം സ്വയം പ്രകാശിക്കുന്നതിന് സ്വരൂപാഭിവ്യക്തി വിശദമായി ചർച്ച ചെയ്തതാണ്. അതിന് പ്രദീപ പ്രകാശോ അർത്ഥവാൻ, മറ്റൊരു പ്രദീപത്തിൻ്റെ പ്രകാശം ഫലവത്തല്ല, അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അത് ഫലവത്തല്ല. ഒരു ദീപം പ്രകാശിക്കുന്നതിന് മറ്റൊരു ദീപത്തിൻ്റെ സഹായം ആവശ്യമില്ല. ദീപത്തെ സ്വയം പ്രകാശം നമ്മൾ പറയുന്നത് കൊണ്ടാണ്. ഇത് ദൃഷ്ടാന്തത്തിൽ പറയുകയാണ്. ദൃഷ്ടാന്തത്തിൽ സ്വയം പ്രകാശത്വം എങ്ങനെയാണ് അതിവിടെ സമർത്ഥിക്കുകയാണ്. നിശ്ചയം ആത്മനോ അന്യത്ര വിജ്ഞാനം അസ്ഥിയേന സ്വരൂപ വിജ്ഞാനെ അപേക്ഷതേ. ഇതുപോലെ തന്നെ ആത്മനോ അന്യത്ര വിജ്ഞാനം നാസ്തി. ദീപത്തെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് പറയാം പല ദീപങ്ങളുണ്ടും, സൂര്യൻ്റെ പ്രകാശം മറ്റു പല പ്രകാശങ്ങളുണ്ടോ, അവിടെ നമുക്ക് ചിന്തിക്കാം. ഒരു പ്രകാശം മറ്റൊരു പ്രകാശത്തെ അപേക്ഷിക്കുന്നു, വ്യക്തമാണ് അവിടെ സമാധാനം അപേക്ഷിക്കുന്നില്ല. ഒരു പ്രകാശവും വേറൊരു പ്രകാശത്തെ ആശ്രയിക്കുന്നില്ല, അത് പ്രകാശിക്കാം, സ്വയം പ്രകാശിക്കാം. ഇവിടെയാണെങ്കിലോ ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിൽ അത് ഏകമാണ്. ഓരോ ജീവന്റെ അനുഭവത്തിൽ അത് സ്വസ്വരൂപമാണ്. അവിടെ രണ്ടാമതൊരു വിജ്ഞാനം അതിൻ്റെ പ്രാപ്തിയേയില്ല, ഒരേ ഒരു വിജ്ഞാനം മാത്രം. ഒരുവൻ സ്വയം ചിന്തിച്ചാലും തന്നെ ഏകമായ പ്രകാശം മാത്രം. രണ്ടാമതൊരു തരത്തിലൊരു പ്രകാശം സങ്കല്പിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ദീപത്തെ നമ്മൾ പലതായി കാണുന്നു, സൂര്യനായും ചന്ദ്രനായും നക്ഷത്രങ്ങളായും അഗ്നിയായും എല്ലാം കാണും. തന്നിലെ പ്രകാശത്തെ എങ്ങനെ ഒരേ രൂപത്തിൽ കാണും? അഹം, അഹമെന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. തൻ്റെ ഉള്ളിലെ ആ പ്രകാശം, വേറെ ഏതെങ്കിലും തരത്തിൽ ആ പ്രകാശത്തെ നമുക്ക് അനുഭവിക്കാൻ വയ്യ, കഴിയുന്നില്ല. അതുകൊണ്ട് തന്നിലിരിക്കുന്ന പ്രകാശം അത് മറ്റൊരു തരത്തിലുമില്ല. അതുകൊണ്ട് പറയുന്നു ഇവിടെ രണ്ട് ദീപം, ദീപം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ദീപത്തെ ആശ്രയിച്ചുള്ള ചർച്ചകൾ ഇവിടെ ആവശ്യമില്ല. പല ദീപങ്ങളുള്ളതുകൊണ്ടല്ലേ ഒന്നുകൊണ്ട് മറ്റൊന്ന് പ്രകാശിക്കുമോ എന്നെല്ലാം ചോദിക്കുന്നു. ഇവിടെ ഒരു ദീപമേ ഉള്ളൂ, ഒരേ ഒരു പ്രകാശം. ഒരു ജീവനും മറ്റൊരു തരത്തിലൊരനുഭവം വരുന്നില്ല. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ബോധത്തിൻ്റെ സ്ഫുരണം അഹം ഞാൻ എന്നുള്ള രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിൽ അനുഭവപ്പെടുന്നേയില്ല. ആത്മന അന്യത്ര വിജ്ഞാനം നാസ്തി. ആ സ്വസ്വരൂപ പ്രകാശം അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ കൂടി വയ്യ. എന്നിൽ ഞാനെന്നല്ലാതെ മറ്റൊരു സ്ഫുരണം ഉണ്ടാവുക എന്ന് സങ്കല്പിക്കാൻ വയ്യ. അങ്ങനൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ സ്വരൂപ വിജ്ഞാനെ അപ്പം അപേക്ഷ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ അറിയുന്നതിന് ഞാൻ മറ്റൊരു പ്രകാശത്തെ ആശ്രയിക്കേണ്ടി വന്നത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചത് വ്യക്തമാണ്. ഞാൻ എൻ്റെ സ്വരൂപ വിജ്ഞാനം അത് ഒരേ ഒരു രൂപത്തിൽ മാത്രം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അഹം അഹം എന്നിങ്ങനെ മറ്റൊരു തരത്തിലും ഒരിടത്തും അത് പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെയൊരു ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ല. ഈ ദീപത്തിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ വിശദമായൊരു ചർച്ച, അത് ദീപത്തിനെ സംബന്ധിച്ച് ദീപത്തിൽ നാനാത്വമുണ്ട്. തന്നെ തൻ്റെ ബോധത്തിൽ ഏകത്വമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അപ്പം ചോദിക്കുന്നു, അത് ശരിയല്ല. നിങ്ങളുടെ അനുഭവത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. വിരോധയിതി ചേത് അന്യത്വാ, വിരോധയിതി ചേത് അതൊരു ഭാഗമാണ്. അന്യത്വാ അതിൻ്റെ രണ്ടാം ഭാഗം. വിരോധയിതി ചേത് എന്ന് പറയുന്നത് ഇവിടുത്തെ ചോദ്യമാണ്. ഇത് സമാധാനമാണ് പറയുന്നു. ന അന്യത്വാ ഇതൊരു സൂത്രം പറഞ്ഞല്ലോ, ഈ വാക്യഭാഷയത്തിൽ ഒരു സൂത്രം അതിൻ്റെ വിശദീകരണം. സൂത്രരൂപത്തിൽ ഒരാശയത്തെ പറയുന്നു, പിന്നെ അതിന് യുക്തി ആശ്രയിച്ച് വിശദീകരിക്കുക. അതാണ് ഇവിടുത്തെ വിചാര രീതി. അതുകൊണ്ട് അതിന് സമാധാനം പറയുന്നു. വിരോധയിരിച്ച് ആ ഭാഗം വ്യാഖ്യാനിക്കുകയാണ്. സ്വരൂപ വിജ്ഞാനെ വിജ്ഞാന സ്വരൂപത്വാ വിജ്ഞാനാന്തരം നാപേക്ഷത വിദ്യത് അസത്. സ്വരൂപ വിജ്ഞാനത്തിൽ ഇവിടെ എന്താണ് പറയുന്നത്? സ്വരൂപ വിജ്ഞാനം തന്നെ കുറിച്ചുള്ള വിജ്ഞാനം. ഒരുവൻ തന്നെ അറിയുന്നു. അവിടെ വിജ്ഞാനാന്തരം നാപേക്ഷത വിദ്യത് അസത്. അവിടെ മറ്റൊരു വിജ്ഞാനത്തിന്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് അസംബന്ധമാണ് എന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? എന്നെക്കുറിച്ചുള്ള അറിവ്, അതായത് ഞാൻ എന്നുള്ള ഈ ബോധം, ഈ ബോധത്തിൽ നാനാത്വമില്ലാത്തതുകൊണ്ട്, ഈ ബോധത്തിന് ഏതെങ്കിലും ഒരു രൂപാന്തരം സംഭവിക്കാത്തതുകൊണ്ട്, ഈ ബോധത്തിൻ്റെ ആകാരം അല്ലെങ്കിൽ ആ ബോധത്തിൻ്റെ വടിവ് സദാ ഒരേ രൂപത്തിലായിരിക്കുന്നു, അഹമഹം എന്നിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെ തന്നെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഇത് സ്വയം തന്നെ വിജ്ഞാന സ്വരൂപമാണ്. വിജ്ഞാനത്തെ ഇങ്ങനെ അല്ലാതെ അറിയാൻ ഒരു ഉപായമില്ല തനിക്ക്, വിശേഷിച്ചും തന്റെ സ്വരൂപമായിരിക്കുന്ന വിജ്ഞാനത്തെ, അല്ലെങ്കിൽ താനായിരിക്കുന്ന വിജ്ഞാനത്തെ, താനായിരിക്കുന്ന അറിവിനെ ഇങ്ങനെ അല്ലാതെ അറിയാൻ വിശേഷമില്ല. അതുകൊണ്ട് മറ്റൊരു വിജ്ഞാനം ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് അസംബന്ധമാണ്. ഇവിടെ വിജ്ഞാനത്തിൻ്റെ നാനാത്വമുണ്ട്, അത് ഞങ്ങൾ തെളിച്ചു തരാവുന്നു. ഇവിടെ രണ്ടു തരത്തിലാണ് ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. അദ്വൈതത്തിന് വിശേഷിച്ച് ഒന്ന്, എല്ലാ അധ്യാത്മിക ശാസ്ത്രങ്ങളിലും അങ്ങനെ തന്നെ, ഒന്ന് എങ്ങനെ ആണ് നിവൃത്തി സംഭവിക്കുന്നത് അല്ലെങ്കിൽ മോക്ഷം സംഭവിക്കുന്നത്, അതിന്റെ സ്വരൂപം എന്തായിരിക്കും, അതൊന്ന് അത് പ്രധാനമായി ചർച്ച ചെയ്യും. മോക്ഷത്തിന്റെ ഉപായങ്ങളെ കുറിച്ച് മറ്റും ചർച്ച ചെയ്യും. മറ്റൊന്ന്, ബന്ധനം എങ്ങനെ സംഭവിക്കുന്നു, അതിന്റെ ഹേതുക്കൾ എന്താണ്, അതിന്റെ സ്വരൂപം എന്താണ്, അത് മറ്റൊന്ന്. ഇവിടെ ഇത് രണ്ടും മാറി മാറി ചർച്ച ചെയ്യും. മോക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ, മോക്ഷസ്വരൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ, മോക്ഷത്തിന്റെ ഉപായത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ ഉടൻ ബന്ധനത്തിലേക്ക് വരും. ബന്ധനത്തെ വിസ്മരിച്ചിട്ട് മോക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബന്ധനം അതെങ്ങനെ സംഭവിക്കുന്നു, എന്താണ് അതിന്റെ സ്വരൂപം, എന്താണ് അതിന്റെ ഹേതു. രോഗം ത്തിൽ നിന്നുള്ള മുക്തി, രോഗവിമുക്തിക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും രോഗത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരും. അതെങ്ങനെ സംഭവിക്കുന്നു, ആ രോഗത്തിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ രോഗത്തെക്കുറിച്ച് ശരിക്ക് അറിഞ്ഞാൽ രോഗമുക്തിക്കുള്ള ചികിത്സ സാധ്യമാണ്, അല്ല ചികിത്സ സാധ്യമല്ല. അതുപോലെ ഇവിടെ ഇതൊക്കെ എങ്ങനെ അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു, ആ രോഗം എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഹേതുക്കൾ എന്താണ്, അതും ചിന്തിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കുന്നു. ഇവിടെ ജ്ഞാനം ഏകരൂപമാണ്, ഏകരൂപത്തിൽ മാത്രമേ തന്നെ അറിയുന്നുള്ളൂ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ജ്ഞാനത്തിലെ നാനാത്വം, ദീപത്തിലെ നാനാത്വം പോലെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരു സത്യമാണ്, അത് നിഷേധിക്കാൻ വയ്യ. ദൃശ്യദേഹി വിപരീത ജ്ഞാനം ആത്മനി സമ്യക് ജ്ഞാനം. ഇത് രണ്ടും ഇവിടെ കാണുന്നുണ്ടല്ലോ എന്നാണ്. നിങ്ങൾ പറയുന്നു അഹം എന്ന ഏകരൂപത്തിൽ മാത്രമേ ജ്ഞാനത്തിന്റെ അനുഭവം ഉള്ളൂ, അത് ശരിയല്ല. ഈ അഹത്തെ ആശ്രയിച്ചതിന് വിപരീത ജ്ഞാനമുണ്ട്, നാനാത്വ ജ്ഞാനങ്ങൾ. വിപരീത ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് അജ്ഞാനമാകണം. എങ്ങനെ, ഞാൻ എന്റെ സ്വരൂപത്തെ അറിയുന്നില്ല, ഞാൻ സത്യത്തെ ബോധിക്കുന്നില്ല, ഇതൊരു അനുഭവമാണല്ലോ. ഞാൻ ഈശ്വരനെ അറിയുന്നില്ല, ആത്മാവിനെ അറിയുന്നില്ല, പരമാർത്ഥത്തെ അറിയാത്തതുകൊണ്ട് ഞാൻ ദുഃഖിതനാണ്. ഈ വിപരീത ജ്ഞാനമുണ്ട്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, നീ നിന്നെ അറിയുന്നുണ്ടോ, അറിയുന്നുണ്ട്. നീ നിന്നെ എങ്ങനെ അറിയുന്നു, ഞാൻ എന്നെ ഇന്ന വ്യക്തിയായി അറിയുന്നു, പുരുഷനായി അറിയുന്നു, സ്ത്രീയായി അറിയുന്നു, യുവാവായി അറിയുന്നു, വൃദ്ധനായി അറിയുന്നു. ഇതെല്ലാം നാനാത്വ ജ്ഞാനമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിയണ്ടേ. ഈ വിപരീത ജ്ഞാനം നിലനിൽക്കെ എങ്ങനെയാണ് ജ്ഞാനം ഏകമാണെന്ന് പറയുന്നത്? അതാണ് ദൃശ്യദേഹി വിപരീത ജ്ഞാനം ആത്മനി. അതെവിടെയാ ഈ വിപരീത ജ്ഞാനങ്ങളെന്ന് നിൽക്കുന്ന ആത്മാവിൽ? നിന്നിൽ തന്നെ, തന്നിൽ തന്നെയാണ് നിൽക്കുന്ന വിപരീത ജ്ഞാനം. അഹം എന്നുള്ള ഏകരൂപത്തിലുള്ള ജ്ഞാനം നിൽക്കേ തന്നെ അഹമെന്നുള്ള ജ്ഞാനത്തിലാണ് നിൽക്കുന്നത്. ഞാൻ വൃദ്ധനാണ്, യുവാവാണ്, ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ഈ ജ്ഞാനമെല്ലാം അവിടെയാണ് നിൽക്കുന്നത്. സ്വസ്വരൂപത്തിൽ തന്നെയാണ്. സ്വസ്വരൂപ ജ്ഞാനം ഏകമാണെന്ന് പറയുമ്പോൾ തന്നെ ആ ഏക ജ്ഞാനത്തെ ആശ്രയിച്ച് അനന്തമായ ജ്ഞാനങ്ങളുണ്ട്, വിപരീത ജ്ഞാനങ്ങളുണ്ട്. എങ്ങനെയാണോ അനേക ദീപങ്ങൾ പ്രകാശിക്കുന്നത് പോലെ ഇവിടെയും അനേക ജ്ഞാനങ്ങളുണ്ട്. ഇതിനെല്ലാം നമ്മൾ വിപരീത ജ്ഞാനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നു. ഇനി അതുപോലെ തന്നെ സമ്യജ്ഞാനമുണ്ട്. സമ്യജ്ഞാനം എന്താണ് പറയുന്നത്? തത്വമസി അഹം ബ്രഹ്മാസ്മി, ഇതുപോലെ ജ്ഞാനമാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ വിപരീത ജ്ഞാനങ്ങൾ, സമ്യജ്ഞാനം, ഇതെല്ലാം ചേരുമ്പോൾ ജ്ഞാനം അനന്തമായി, ജ്ഞാനത്തിനും നാനാത്വം സംഭവിച്ചു. ഇന്ന് ജ്ഞാനം ഏകമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്നാ ജാനാമി ആത്മാനം, ഇത് വിപരീത ജ്ഞാനം. ഞാനെന്നെ അറിയുന്നില്ല, അല്ലെങ്കിൽ ഞാനെന്നെ ഇന്നാരായി അറിയുന്നു, സന്യാസിയായി അറിയുന്നു, മറ്റെന്തെങ്കിലുമായി അറിയുന്നു. ഈ അനുഭവങ്ങൾ, ഇത് നാനാത്വജ്ഞാനം. ഇതുണ്ടല്ലോ. പിന്നെ സമ്യജ്ഞാനം ശ്രുതേശ്ച, സമ്യജ്ഞാനത്തെ ശ്രുതിയാണ് ബോധിപ്പിക്കുന്നത്. തത്വമസി സമ്യജ്ഞാനത്തെ ബോധിപ്പിക്കുന്നു. ആത്മാനം ഏവ ആവേത്, സ്വസ്വരൂപത്തെ അവൻ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നു. ഈ നാനാത്വജ്ഞാനങ്ങൾക്കിടയിൽ ഒരുവനെ കുറിച്ച് പറയുന്നു, അവൻ സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ചു. അത് രണ്ടാമതൊരു ജ്ഞാനമായി. മുമ്പ് പറഞ്ഞു വിപരീത ജ്ഞാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്ന് മറിച്ചൊരു ജ്ഞാനം. അപ്പം ജ്ഞാനം എങ്ങനെ ഏകമാകും? ഏത മൈതം ആത്മാനം വിജിത്വ, ശ്രുതി തന്നെ പറയുന്നു. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ അജ്ഞനാണ് അജ്ഞനാണ്. പക്ഷേ അതേ ആത്മാവിനെ കുറിച്ച് തന്നെ പറയുന്നു, ഈ ആത്മാവ് തന്റെ സ്വരൂപത്തെ ശരിയായി അറിഞ്ഞിട്ട് ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നു. അപ്പൊ ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്ന മറ്റൊരു ജ്ഞാനം, ബന്ധനത്തെ പ്രകാശിപ്പിക്കുന്ന അനന്തമായ ജ്ഞാനമാണ്. ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ജ്ഞാനം. ഇങ്ങനെ ജ്ഞാനം നാനാത്വം വന്നു കഴിഞ്ഞല്ലോ വിധിച്ച, അതുകൊണ്ടാണ് പറഞ്ഞത് വിരോധ. നിങ്ങൾ പറയുന്നതിന് പരസ്പര വിരോധമുണ്ട്. നിങ്ങൾ ഏകമായ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു, പക്ഷേ അത് ബന്ധത്തെ സംബന്ധിച്ചായാലും ശരി, മോക്ഷത്തെ സംബന്ധിച്ചായാലും ശരി, ജ്ഞാനം അനുഭവത്തിൽ പലതുമാണ്. ഇതിൽ നിങ്ങൾ പറയുന്നതിന് വിരോധമുണ്ടല്ലോ എന്നാണ്. ഈ സ്വയം എന്താണ് ജ്ഞാനം എന്ന് മനനം ചെയ്ത് വെളിപ്പെടുന്നതിന് വേണ്ടി ഇതിനെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. സർവത്ര ശ്രുതിഷു ആത്മവിജ്ഞാനെ വിജ്ഞാനാന്തര അപേക്ഷത്വം ദൃശ്യത്തിൽ തസ്മാ പ്രത്യക്ഷ ശ്രുതി വിരോധം ഇത് ചെയ്തു. അതുമാത്രമല്ല, ശ്രുതി മുഴുവൻ നോക്കുക. ശ്രുതി എന്തിനു വേണ്ടി? ശ്രുതിയുടെ താല്പര്യം എന്താണ്? ആത്മവിജ്ഞാനത്തിന് വേണ്ടി, സ്വരൂപബോധത്തിന് വേണ്ടിയാണ്. സ്വരൂപബോധത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ സ്വരൂപം അത് ജ്ഞാനമാണ്, സത്യം ജ്ഞാനം. പിന്നെ പറയുന്നു സ്വരൂപവിജ്ഞാനം. സ്വരൂപവിജ്ഞാനം എന്ന് പറയുന്ന മറ്റൊരു ജ്ഞാനം, അതിനാണ് നിങ്ങൾ പറയുന്നത് അപരോക്ഷാനുഭൂതി സാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നു. അതാണ് സ്വരൂപവിജ്ഞാനം. ഇപ്പൊ എന്ത് വരുന്നു? നിങ്ങളുടെ സ്വരൂപത്തെ നിങ്ങൾ ബോധിക്കുന്നു എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൽ മറ്റൊരു ജ്ഞാനം. നിങ്ങളുടെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തെ, ജ്ഞാനം മറ്റൊരു ജ്ഞാനത്തെ അപേക്ഷിക്കുന്നു. വേറൊരു ജ്ഞാനം വന്നാണ് നിങ്ങളിലിരിക്കുന്ന ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതെന്ന് പറയുന്നു. ആണ് വിജ്ഞാനാന്തര അപേക്ഷ. നേരത്തെ എന്താണ് പറഞ്ഞത്? ഒരു പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമുണ്ടാണ്. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ സ്വരൂപത്തെ നിങ്ങൾക്ക് ബോധിക്കണോ, അറിയണോ, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കണോ? ഇവിടെ എന്ത് ചെയ്യുന്നു? വിജ്ഞാനാപേക്ഷ വന്നു, മറ്റൊരു ജ്ഞാനത്തിന്റെ സഹായം വേണ്ടി വന്നു. ഇവിടെ രണ്ട് ജ്ഞാനം വന്നല്ലോ. ഇനി ദീപത്തെ സംബന്ധിച്ച് ശരിയാണെന്ന് വന്നാലും നിങ്ങളുടെ ദൃഷ്ടാന്തം ശരിയാണെന്ന് വന്നാലും ആത്മാവിനെ സംബന്ധിച്ച് ശരിയാകത്തില്ല. അവിടെ എന്ത് വരുന്നു? വിജ്ഞാനാന്തര അപേക്ഷത്വം ദൃശ്യത. ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാകും. മറ്റൊരു ജ്ഞാനം അവിടെ വേണം. തസ്മാത് പ്രത്യക്ഷ ശ്രുതി വിരോധം ചെയ്യുന്നു. അതുകൊണ്ടെന്താണ്? പ്രത്യക്ഷത്തിനും ശ്രുതിക്കും വിരോധമായ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ജ്ഞാനമേകമാണ്. ജ്ഞാനത്തിന്റെ പ്രകാശത്തിന് മറ്റൊരു ജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറയുന്നു. പ്രത്യക്ഷത്തിന് വിരോധമാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷത്തിൽ വിപരീത ജ്ഞാനമുണ്ട്. അത് തന്നെ പ്രത്യക്ഷത്തിൽ നാനാത്വ ജ്ഞാനമുണ്ട്. അഹം എന്നുള്ള ഈ സ്ഫുരണത്തെ ആശ്രയിച്ച് അനന്തമായ ജ്ഞാനം, ജ്ഞാനത്തിന്റെ ഒരു പ്രവാഹം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും പറയുന്നു ജ്ഞാനമേകമാണ്. ഇനി ഇതിനെല്ലാം നിഷേധിക്കുന്ന ശ്രുതി അതും എന്ന് പറയുന്നു, അഹം ബ്രഹ്മാസ്മി. വേറൊരു ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. ഇതുവരെ ഇല്ലാത്തവരെ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ സ്വരൂപജ്ഞാനം എന്ന് പറയുന്നതിൽ ജ്ഞാനത്തിന്റെ നാനാത്വം ഉണ്ട്. അതുകൊണ്ട് ജ്ഞാനമേകമാണ് എന്ന് പറയുന്നത് പ്രത്യക്ഷാനുഭവത്തിനും ശ്രുതിക്കും വിരോധമാണ്. അതാണ് ഇവിടെ പറഞ്ഞ വിരോധയിരിച്ച് എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം. അതിന് സമാനം പറയുന്നു അന്യത്വാത്. ഇനി ആ സൂത്രത്തിന്റെ ഉത്തരാർത്ഥം അത് വ്യാഖ്യാനിക്കുകയാണ്. ഇത് നിങ്ങൾ പറയുന്നത് കുറച്ച് ശരിയുണ്ട്, പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല. ഇത്രയും വിശദീകരിച്ചതിന് ശേഷം അത് ശരിയല്ലെന്ന് അങ്ങനെ പറയാൻ പറ്റും? സ്വാനുഭവത്തിൽ പറയുന്ന ഒരു കാര്യത്തെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ശ്രുതി ബോധിപ്പിക്കുന്ന ഒരു കാര്യം തെറ്റെന്നെങ്ങനെ പറയാൻ പറ്റും? കസ്മാ ചോദിക്കും. അനുഭവത്തെയും ശ്രുതിയും പ്രമാണമാക്കി പറഞ്ഞ ഒരു കാര്യത്തെ നിങ്ങളെങ്ങനെ നിഷേധിക്കുന്നു? അതൊന്ന് കേട്ടാൽ കൊള്ളാം. അതിന് സമാനം പറയുന്നു അന്യോഹിസ ആത്മാ ബുദ്ധ്യാദി കാര്യകരണസംഘാത അഭിമാന സന്താന അവിച്ഛേദലക്ഷണോ അവിവേകാത്മകോ ബുദ്ധി അവഭാസപ്രധാന ചക്ഷുരാദികരണോ നിത്യചിസ്വരൂപാത്മാന്തസ്സാരോ എത്ര അനിത്യം വിജ്ഞാനം അവഭാസത്തെ. ഇവിടെയാണ് അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. അതായത് അദ്വൈതത്തെ നമ്മൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിരവധി ചോദ്യങ്ങൾ വരും. അദ്വൈതത്തെ എങ്ങനെയാണോ അതിൻ്റെ വാസ്തവരൂപത്തിൽ യഥാർത്ഥ രൂപത്തിൽ ബോധിപ്പിക്കുന്നത്, അവിടെ ആ പ്രശ്നങ്ങൾക്കൊന്നും സമാധാനം പറയാൻ സാധ്യമാണ്. അതുകൊണ്ടാണ് ഒന്ന് പാരമാർത്ഥികം, ഒന്ന് അനുഭവത്തലോ എന്നിങ്ങനെ വേർതിരിക്കുന്നത്. നിങ്ങളിതിനെ രണ്ടിനും ഇവിടെ കൂട്ടിക്കുഴയ്ക്കരുത്. ശ്രുതി പരമാർത്ഥത്തെ ബോധിപ്പിക്കും. ആ പരമാർത്ഥത്തിൽ അല്ല നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും നിൽക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങളൊന്നും ആ പരമാർത്ഥത്തിലല്ല. ശ്രുതി ബോധിപ്പിക്കുന്നത് സംശയരഹിതമായിട്ടാണ്. പരമാർത്ഥത്തിൽ സംശയമില്ല. ശ്രുതി ബോധിപ്പിക്കുന്നത് ഭ്രാന്തിരഹിതമായിട്ടാണ്. അവിടെ ഭ്രമമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എവിടെ നിൽക്കുന്നു? നിങ്ങൾ ശ്രുതിയുടെ തലത്തിലാണോ നിൽക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരത്തില്ല. ഭ്രമം അവസാനിച്ചു. നിങ്ങളുടെ അജ്ഞാനമില്ല. താൻ നിൽക്കുന്നത് തന്റെ അനുഭവത്തിന്റെ തലമാണ്. ഇത് പരസ്പരം തൊടാതെ നിൽക്കുന്ന രണ്ട് അവസ്ഥകളാണ്. ഒന്ന് പാരമാർത്ഥികം, മറ്റൊന്ന് നമ്മളെ അനുഭവത്തലം. നമ്മുടെ അനുഭവതലത്തെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് പരമാർത്ഥമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അംഗീകരിക്കേണ്ടി വരും. എന്താണോ, ഞാൻ പരമാർത്ഥത്തെ അറിയുന്നില്ല, എന്റെ ചോദ്യങ്ങൾ പരമാർത്ഥത്തെ അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ അജ്ഞന്റെ നിലയിൽ നിന്നാണ് എന്റെ ചോദ്യങ്ങൾ. അത് പരമാർത്ഥത്തെ സ്പർശിക്കുന്നില്ല, പരമാർത്ഥത്തെ സ്പർശിക്കുന്ന പാരമാർത്ഥിക തലമല്ല. അതുകൊണ്ടാണ് നമ്മുടെ അനുഭവ തലത്തെ ഇവിടെ പറയുന്ന എന്താണ്, വ്യാവഹാരിക തലം. അപ്പൊ വ്യാവഹാരിക തലത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ പാരമാർത്ഥികമായ തലത്തിലേക്ക് വെറുതെ ആരോപിക്കുകയാണ്. ആകാശത്തിലേക്ക് കല്ലെടുത്തെറിയും പോലെയാണ്, അത്ര ശക്തിയായിട്ടെറിഞ്ഞാൽ അത് തിരിച്ചു തരുന്നവർ, അത് തന്നിലേക്ക് തന്നെ വരും. പാരമാർത്ഥിക തലത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സമാധാനം പറയാൻ ബാധ്യസ്ഥനായ ആരുമില്ല. നിങ്ങളുടെ സമാധാനം, പ്രശ്നങ്ങൾക്ക് സമാധാനം നിങ്ങളിൽ തന്നെ സംഭവിക്കും. ചോദ്യം ഇവിടെ അവിടെയാണ് ഉത്തരം. ചോദ്യം അജ്ഞനാണെങ്കിൽ സമാധാനവും അജ്ഞനാണ്. ഒരുപക്ഷെ നിങ്ങൾ കരുതും ചോദ്യം അജ്ഞനായ എന്റേത്, സമാധാനം ഞാനീടേതാണ്. അത് ശരിയല്ല. അജ്ഞന്റെ ചോദ്യത്തിന് ഞാനിക്ക് സമാധാനമില്ല. അജ്ഞന്റെ ചോദ്യത്തിന് സമാധാനം അജ്ഞനെ തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? ആ ചോദ്യത്തിന് ഹേതുവായിരിക്കുന്ന അവന്റെ അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ നിന്നാണ് ചോദ്യം ഉണ്ടായിരിക്കുന്നതെങ്കിൽ ജ്ഞാനത്തിൽ നിന്നെങ്ങനെ അതിന് സമാധാനം വരും? ജ്ഞാനത്തിൽ നിന്ന് സമാധാനം വരണമെങ്കിൽ അവിടെ അജ്ഞാനം വേണം, അത് സംഭവിക്കത്തില്ല. അപ്പൊ എല്ലാ ചോദ്യങ്ങളും അജ്ഞന്റെതാണ്, എല്ലാ സമാധാനവും അജ്ഞന്റെതാണ് എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ ആശ്രയിച്ചാണ് ചോദ്യവും സമാധാനവും എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സമാധാനത്തിൽ സമാധാനപ്പെടുന്നത്, ഉത്തരം കിട്ടുമ്പോൾ സമാധാനപ്പെടുന്നത്. എന്തുകൊണ്ട്? അത് നമ്മുടെ അജ്ഞതയെ ന്യായീകരിക്കുന്നു, സാധൂകരിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും ചോദ്യം ചോദിക്കുന്നത്. അത് ജ്ഞാനമല്ല, ജ്ഞാനമായിരുന്നെങ്കിൽ വീണ്ടും ചോദ്യം വരത്തില്ലല്ലോ. ജ്ഞാനിയുടെ മറുപടിയാണെങ്കിൽ പിന്നെ ചോദ്യം ഉണ്ടാവും? ഉണ്ടാവത്തില്ല. അത് അജ്ഞാനത്തിന്റെ സമാധാനം. അജ്ഞാനത്തിന്റെ തലത്തിലാണ്, അതിനാണ് വ്യാവഹാരിക തലം എന്ന് പറയുന്നത്. അല്ലെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ചോദ്യം വ പരിഹാരവും വ ക്രിയതാം ദ്വൈത ഭാഷയാണ്. അദ്വൈതത്തിന്റെ ഭാഷയാണത്. നമ്മൾ വിചാരിക്കുന്നു ചോദ്യം ചോദിച്ചത് ഞാൻ, സമാധാനം പറഞ്ഞത് ഞാനീ ഗുരു. അല്ല, ചോദ്യം ചോദിച്ചതും താൻ തന്നെ, സമാധാനം പറഞ്ഞതും താൻ തന്നെ. അത് വെറുതെ ആരോപിക്കുകയാണ്. സർവപ്രപഞ്ചത്തെയും പരമാത്മാവില്ലാതെ ആരോപിച്ചിരിക്കുന്നത് പോലെ ആരോപിക്കുകയാണ്. കാരണം ഇതെല്ലാം തന്റെ വ്യാവഹാരികതയിൽ തന്റെ അനുഭവത്തിലടങ്ങുന്നതാണ്.